ആയുരാരോഗ്യ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്കായി ഗ്ലോബൽ റേഡിയോ 91.2 FM അവതരിപ്പിക്കുന്നു സഞ്ജീവനി. ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കൊരു വഴികാട്ടി. നമസ്കാരം ശ്രോതാക്കളെ, ഗ്ലോബൽ റേഡിയോ 91.2 FM ആരോഗ്യ പരിപാടിയായ സഞ്ജീവനിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആരോഗ്യപരമായ അറിവുകളുമായി ഇന്നത്തെ സഞ്ജീവനിയിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ രശ്മി. വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദിനം നമ്മൾ സഞ്ജീവനിയിലൂടെ കേട്ടുകൊണ്ടിരുന്നത്. അതിന്റെ തുടർഭാഗമാണ് ഇന്നത്തെ സഞ്ജീവനിയിലൂടെ പ്രിയ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. ഇന്ന് ആദ്യമായി നമുക്കറിയാം എല്ലുകളിൽ ഉണ്ടാവുന്ന ക്യാൻസറിനെ കുറിച്ച്. മനുഷ്യ ശരീരം വിവിധ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള 206 എല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. ഓസ്റ്റിയോസൈറ്റ്, ഓസ്റ്റിയോബ്ലാസ്റ്റ്, ഓസ്റ്റിയോക്ലാസ്റ്റ് എന്നീ 3 തരം കോശങ്ങളാണ് എല്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റ് ക്ഷതമേറ്റതും പഴയതുമായ കോശങ്ങളെ മാറ്റുന്നു. വിഭജന ശേഷിയില്ലാത്ത ഓസ്റ്റിയോസൈറ്റ് എന്ന കോശങ്ങൾ എല്ലിലെ മാട്രിക്സിലാണ് കാണപ്പെടുന്നത്. കാൽസ്യം, ഫോസ്ഫറസ്, കാൽസ്യം കാർബണേറ്റ് മുതലായ മൂലകങ്ങൾ ഈ കോശങ്ങളെ ഒന്നിച്ചു നിർത്തി എല്ലിനെ കട്ടിയുള്ളതും ബലമുള്ളതുമാക്കുന്നു. എല്ലിന്റെ ഉൾഭാഗം സ്പോഞ്ച് പോലുള്ള വസ്തുവിനാൽ നിർമ്മിതമാണ്. ഇതിനെ ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജ എന്ന് പറയുന്നു. രണ്ടോ അതിലധികമോ എല്ലുകൾ ചേർന്നാണ് സന്ധികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ സന്ധികളെ പൊതിഞ്ഞു കാണുന്ന ആവരണത്തെ കാർട്ടിലേജ് എന്ന് പറയുന്നു. ഇലാസ്റ്റികതയുള്ള കാർട്ടിലേജ് എല്ലുകളെ ചലിപ്പിക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ എല്ലുകൾക്കിടയിൽ ഒരു കവചമായി നിന്ന് എല്ലുകൾ ഉരയുന്നത് തടയുകയും ചെയ്യുന്നു. എല്ലുകൾ ശരീരത്തിലെ ചില സുപ്രധാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ശരീരത്തിലുള്ള 90% ഫോസ്ഫറസും 99% കാൽസ്യവും ശേഖരിച്ചിരിക്കുന്നത് എല്ലുകളിലാണ്. ഇതുകൂടാതെ ശരീരത്തിലെ ഉറപ്പുകുറഞ്ഞ കലകൾക്ക് താങ്ങു നൽകുന്ന ചട്ടക്കൂടായി വർത്തിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ അതിപ്രധാനങ്ങളായ അവയവങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും പേശികൾക്ക് ബലിഷ്ഠമായ താങ്ങും നൽകുന്നു എല്ലുകൾ. രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന മജ്ജ അസ്ഥിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലുകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ 2 തരത്തിൽ വരാം. ഒന്നാമതായി എല്ലുകളിൽ തന്നെ രൂപം കൊള്ളുന്നവ, അല്ലെങ്കിൽ സ്തനങ്ങൾ, ശ്വാസകോശം, വൃക്കകൾ, തൈറോയ്ഡ് ഗ്രന്ഥി, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നിവിടങ്ങളിൽ നിന്നും എല്ലുകളിലേക്ക് വ്യാപിക്കുന്നവ. ഇത്തരം വ്യാപിച്ച ക്യാൻസർ സാധാരണയായി കാണപ്പെടുന്നത് നട്ടെല്ല്, വാരിയെല്ല്, തലയോട്ടി, ഇടുപ്പെല്ല്, തുടയെല്ല്, ഭുജങ്ങൾ എന്നിവിടങ്ങളിലാണ്. എല്ലിൽ തന്നെ രൂപപ്പെടുന്ന പ്രധാന ക്യാൻസറുകൾ 3 തരമാണുള്ളത്. ഓസ്റ്റിയോജെനിക് സാർക്കോമ അഥവാ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളിൽ നിന്നും രൂപപ്പെടുന്നവ. രണ്ടാമതായി ഈവിംഗ് സാർക്കോമ. 3. മൾട്ടിപ്പിൾ മൈലോമ. രോഗപ്രതിരോധ ശക്തി നൽകുന്ന വെളുത്ത രക്താണിൽപ്പെട്ട പ്ലാസ്മ കോശങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് മൾട്ടിപ്പിൾ മൈലോമ. ഓസ്റ്റിയോജെനിക് സാർക്കോമ എന്താണെന്ന് നോക്കാം. 10 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ഇത് കൈകളിലെയും കാലുകളിലെയും എല്ലുകളുടെ അഗ്രഭാഗത്ത് കൂടുതലായി കണ്ടുവരുന്നു, പ്രത്യേകിച്ച് കാൽമുട്ടിന് ചുറ്റുമുള്ള എല്ലുകളിൽ. രോഗം ബാധിച്ച എല്ലിലുണ്ടാകുന്ന മുഴയും വേദനയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. രോഗം ബാധിച്ച എല്ലുകൾ പെട്ടെന്ന് പൊട്ടാനും സാധ്യതയുണ്ട്. രോഗിക്ക് അമിതമായ ക്ഷീണം ഉണ്ടാവുകയും ശരീരഭാരം കുറയുകയും ചെയ്യുന്നു. എല്ലിന്റെ എക്സ്റേ പരിശോധനയും ബയോപ്സിയുമാണ് പ്രധാന രോഗനിർണയ മാർഗങ്ങൾ. രോഗത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ MRI CT scanum ഉപയോഗിക്കുന്നു. പ്രധാന ചികിത്സാ മാർഗം ശസ്ത്രക്രിയ തന്നെയാണ്. രോഗം ബാധിച്ച എല്ലിന്റെ ഭാഗത്തിന് മുകളിൽ വെച്ചായി മുറിച്ചു മാറ്റുന്നു. എന്നാൽ ഇന്നത്തെ നൂതന ശസ്ത്രക്രിയാ മാർഗങ്ങൾ ഉപയോഗിച്ച് എല്ല് മുറിച്ചു മാറ്റാതെ തന്നെ രോഗം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റാവുന്നതാണ്. രോഗം ആരംഭദശയിലാണെങ്കിൽ കീമോതെറാപ്പി വഴി രോഗം മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിക്കുവാനും പറ്റും. അടുത്തതായി ഈവിംഗ് സാർക്കോമ എന്താണെന്ന് നോക്കാം. ഇത് കുട്ടികളിലും ചെറുപ്പക്കാരായ ആൺകുട്ടികളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ. ഇടുപ്പെല്ലിലും തുടയെല്ലിലുമാണ് ഈ അസുഖം കൂടുതലായി കാണപ്പെടുന്നത്. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം വേദന തന്നെയാണ്. മുഴയോടൊപ്പമോ അല്ലാതെയോ വേദന വരാം. ചില രോഗികളിൽ പനി, ക്ഷീണം, ശരീരഭാരം കുറയുക എന്നിവയും കാണപ്പെടാറുണ്ട്. എല്ലിന്റെ ബയോപ്സി പരിശോധനയാണ് പ്രധാന രോഗനിർണയ മാർഗം. നെഞ്ചിന്റെ എക്സ്റേ പരിശോധനയും CT scanum രോഗം മറ്റു ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. കീമോതെറാപ്പിയാണ് പ്രധാന ചികിത്സാ മാർഗം. എല്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസർ ആണെങ്കിൽ ഓപ്പറേഷനും റേഡിയേഷൻ തെറാപ്പിയും ചികിത്സയായി നൽകാവുന്നതാണ്. അസ്ഥിമജ്ജയിൽ കാണപ്പെടുന്ന ഒരു വിഭാഗം ക്യാൻസറാണ് മൾട്ടിപ്പിൾ മൈലോമ. പ്രായം ചെന്ന പുരുഷന്മാരിലാണ് ഇത് കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാരിൽ. സ്ത്രീകളെക്കാൾ കൂടുതലായി മൾട്ടിപ്പിൾ മൈലോമ കാണപ്പെടുന്നത് പുരുഷന്മാരിൽ തന്നെയാണ്. ശരീരക്ഷീണം, ശരീരഭാരം കുറയുക, വേദന, ആവർത്തിച്ചുള്ള അണുബാധ, പനി, ഉന്മേഷമില്ലായ്മ, എല്ലുകൾക്ക് ബലക്ഷയം, പൊട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നട്ടലിന്റെ കശേരികൾക്ക് ബലക്ഷയം സംഭവിച്ച് കാലിന് ബലക്കുറവ് സംഭവിക്കാം. രക്തപരിശോധന, അസ്ഥിമജ്ജ കുത്തിയെടുത്തുള്ള പരിശോധന, എക്സ്റേ പരിശോധന, മൂത്രത്തിൽ ബെൻസ് ജോൺസ് പ്രോട്ടീൻ ഉണ്ടോ എന്നുള്ള പരിശോധന എന്നിവ രോഗനിർണയം നടത്തുവാനുതകും. കീമോതെറാപ്പിയാണ് പ്രധാന ചികിത്സാ മാർഗം. റേഡിയേഷൻ തെറാപ്പി അസ്ഥികളുടെ വേദന കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അസുഖം മജ്ജയിൽ നിന്ന് നേരിട്ട് രക്തത്തിലേക്ക് ബാധിക്കുന്നതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ഈ രോഗചികിത്സയിൽ യാതൊരു പങ്കുമില്ല. അടുത്തതായി ദഹനേന്ദ്രിയ വ്യവസ്ഥകളിലെ ക്യാൻസറുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അന്നനാളത്തിൽ ഉണ്ടാവുന്ന ക്യാൻസർ എന്താണെന്ന് നോക്കാം. ഏകദേശം 30 സെന്റിമീറ്റർ നീളമേറിയതും മാംസപേശികളാൽ നിർമ്മിതവുമായ ഒരു കുഴലാണ് അന്നനാളം. ഇത് തൊണ്ടയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നു. അന്നനാളത്തിലെ മാംസപേശികളുടെ സങ്കോചവും വികാസവും നാം കഴിക്കുന്ന ആഹാരം ആമാശയത്തിലെത്തുവാൻ സഹായിക്കുന്നു. അന്നനാളത്തെ ശരീരശാസ്ത്രപരമായി 3 തരംതിരിച്ചിരിക്കുന്നു. അതായത് തൊണ്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം, നെഞ്ചുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം, വയറ്റിനകത്തുള്ള ഭാഗം എന്നിങ്ങനെ. ക്യാൻസർ മേൽപ്പറഞ്ഞ ഏതു ഭാഗത്തെയും ബാധിക്കാം. ഇതിന്റെ വ്യക്തമായ കാരണം അറിവായിട്ടില്ലെങ്കിലും അന്നനാളത്തിനകത്തുണ്ടാകുന്ന തുടർച്ചയായ ഉരസലും അസ്വസ്ഥതകളും ഈ രോഗത്തിന്റെ കാരണവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുകവലി, മദ്യപാനം, ചൂടേറിയ കാപ്പിയുടെ ഉപയോഗം, വീര്യമേറിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്നിവ ഇതിന്റെ കാരണങ്ങളിൽ പെടുന്നു. തല, കഴുത്ത എന്നീ ഭാഗങ്ങളിൽ മുൻപ് റേഡിയേഷൻ ചികിത്സ എടുത്തതിന്റെ ഫലമായും ചിലരിൽ ഈ ക്യാൻസർ കാണപ്പെടാറുണ്ട്. അന്നനാളത്തിന്റെ ചലനം, വ്യാപ്തി എന്നിവ കുറയ്ക്കുന്ന അസുഖങ്ങളും ആഹാരത്തിലെ പോഷക ഘടകങ്ങളുടെ അഭാവവും ഈ ക്യാൻസറിന് കാരണമായേക്കാം. ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ് പ്രധാന രോഗലക്ഷണം. ഇതോടൊപ്പം 90% രോഗികളിലും ശരീരഭാരം കുറയുന്നതായും കണ്ടുവരുന്നു. മിക്ക രോഗികളും വെള്ളം പോലും ഇറക്കാൻ കഴിയാത്ത വിധം രോഗം മാരകമാകുമ്പോഴാണ് ഡോക്ടറെ കാണുന്നത്. ചിലരിൽ വേദനയും അസ്വസ്ഥതയും ദഹനക്കുറവും ചുമയും ഇതിനോടനുബന്ധിച്ചുണ്ടായേക്കാം. രോഗനിർണയ മാർഗങ്ങളായി എക്സ്റേയും രക്തപരിശോധനയും ചെയ്യുന്നു. ബേരിയം മീൽ പരിശോധന വഴി അന്നനാളത്തിലെ ക്യാൻസർ മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിലും അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എൻഡോസ്കോപ്പി പരിശോധന വഴി അന്നനാളത്തിലെ വ്യതിയാനങ്ങൾ നേരിട്ട് കാണുന്നതിനും ബയോപ്സി എടുക്കുന്നതിനും സാധിക്കുന്നു. അൾട്രാസൗണ്ട്, CT സ്കാൻ മുതലായവ രോഗം വ്യാപിച്ചിരിക്കുന്നത് മനസ്സിലാക്കാനായി ചെയ്തുവരുന്നു. അന്നനാള ക്യാൻസറിന്റെ ഏറ്റവും പ്രയോജനപ്രദമായ ചികിത്സാരീതി കീമോതെറാപ്പിയോടൊപ്പം റേഡിയേഷനോ ഓപ്പറേഷനോ ആണ്. അന്നനാളത്തിന്റെ ഏതു ഭാഗത്താണ് ക്യാൻസർ എന്നതിനനുസരിച്ച് ഈ ചികിത്സാരീതികൾ അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. ആഹാരമിറക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റാനായി ലേസർ തെറാപ്പി, അന്നനാളത്തിന്റെ ചുരുങ്ങിയ ഭാഗം വികസിപ്പിക്കൽ മുതലായവയും ചെയ്യാറുണ്ട്. രോഗി വളരെ അവശനാണെങ്കിൽ വയറു തുളച്ച് ട്യൂബ് ഇട്ട് ഭക്ഷണം നൽകാറുമുണ്ട്. അടുത്തതായി ആമാശയ ക്യാൻസറാണ്. ആമാശയ ക്യാൻസർ നമ്മുടെ ഭക്ഷണക്രമവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുകച്ചതും ഉപ്പിലിട്ടതുമായ ഭക്ഷണവും ധാന്യങ്ങൾ പൂപ്പിക്കുന്ന ഫംഗസിലെ അഫ്ലാടോക്സിൻ അടങ്ങിയ ഭക്ഷണവും കഴിക്കുന്നത് ആമാശയ ക്യാൻസറിന് സാധ്യതയുണ്ടാക്കുന്നു. കൽക്കരി ഖനികളിലും നിക്കൽ, റബ്ബർ, തടി, ആസ്പെറ്റോസ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ഫാക്ടറികളിലും ജോലി ചെയ്യുന്നവരിൽ ആമാശയ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നു. ആമാശയത്തിലെ ശ്ലേഷ്മസ്തരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ കാരണം ക്യാൻസർ ഹേതുവായ വസ്തുക്കൾ കൂടുതലായി ആഗിരണം ചെയ്യപ്പെടുകയും തന്മൂലം ആമാശയ ക്യാൻസറിന് കാരണമായി മാറുകയും ചെയ്യുന്നു. പുകവലി ഈ രോഗത്തിന് ആക്കം കൂട്ടുന്നു. ആമാശയ ക്യാൻസറിന് കുറച്ചു തോതിലെങ്കിലും പാരമ്പര്യവുമായി ബന്ധമുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനാൽ രോഗം വളരെ മൂർച്ഛിച്ച ശേഷമാണ് മിക്കവാറും രോഗികൾ വൈദ്യസഹായം തേടുന്നത്. ദഹനക്കുറവും വയറിലെ ദീർഘകാലമായുള്ള അസ്വസ്ഥതകളും ക്ഷീണം, വിശപ്പില്ലായ്മ, ഭക്ഷണം കുറച്ചു കഴിക്കുമ്പോഴേ വയറ് നിറഞ്ഞതായി തോന്നുക, ഇവയെല്ലാം ഇങ്ങനെയുള്ള രോഗികളിൽ കണ്ടുവരാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴുള്ള ഛർദി ആമാശയത്തിലെ പൈലോറസ് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിന്റെ പ്രത്യേകതയായി കാണപ്പെടുന്നു. ചില രോഗികളുടെ മലത്തിൽ രക്തമയം ഉണ്ടാകുന്നതും സാധാരണമാണ്. രക്തം ഛർദിക്കുക എന്നത് ആമാശയ ക്യാൻസറിൽ സാധാരണമല്ലെങ്കിലും ലിയോമയോ സർക്കോമ എന്ന ആമാശയത്തെ ബാധിക്കുന്ന ക്യാൻസറിൽ ഇതും കണ്ടുവരുന്നു. ബേരിയം മീൽ, എൻഡോസ്കോപ്പി എന്നിവ വഴി രോഗനിർണയം നടത്താം. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഫൈബർ ഓപ്റ്റിക് എൻഡോസ്കോപ്പി വഴി വ്യതിയാനമുള്ള കോശങ്ങളുടെ ബയോപ്സി എടുക്കുവാനും സാധിക്കും. CT സ്കാൻ, അൾട്രാസൗണ്ട് പരിശോധന എന്നിവ വഴി മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാനും സാധിക്കുന്നു. ഓപ്പറേഷൻ, കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സ എന്നിവ ആമാശയ ക്യാൻസറിന്റെ ചികിത്സയ്ക്കും പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. ശസ്ത്രക്രിയയാണ് ആമാശയ ക്യാൻസർ ഫലപ്രദമായി ഭേദമാക്കുവാൻ ഉപയോഗിക്കുന്നത്. ശസ്ത്രക്രിയ വഴി ആമാശയം പൂർണ്ണമായോ ഭാഗികമായോ മാറ്റുന്നു. കീമോതെറാപ്പിയും വിരളമായ റേഡിയേഷനും ശസ്ത്രക്രിയയോടൊപ്പം ഉപയോഗിക്കുന്നതായും കണ്ടുവരുന്നു. അടുത്തതായി കുടലിനെ വ്യാപിക്കുന്ന ക്യാൻസറിനെ നോക്കാം. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമായ ഒരവയവമാണ് കുടൽ. കുടൽ രണ്ട് തരത്തിലാണുള്ളത്. ആമാശയത്തിന് തുടർച്ചയായി കാണപ്പെടുന്ന ചെറുകുടലും അതിനെ തുടർന്ന് കാണപ്പെടുന്ന വൻകുടലും. നാം കഴിക്കുന്ന ആഹാരം അന്നനാളം വഴി ആമാശയത്തിലെത്തുകയും അവിടെ നിന്ന് ചെറുകുടലിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ വിവിധ ദഹന പ്രക്രിയകൾക്ക് വിധേയമായ ആഹാരത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. വൻകുടലിൽ എത്തിച്ചേരുന്ന ആഹാരാവശിഷ്ടത്തിൽ നിന്നുള്ള ജലാംശം അവിടെ വെച്ച് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ബാക്കി വരുന്ന അവശിഷ്ടമായ മലം മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും തുടർന്ന് വിസർജനം നടക്കുകയും ചെയ്യും. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസർ ആണെങ്കിലും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കുടലിൽ ക്യാൻസർ വരുവാൻ കൂടുതൽ സാധ്യത. കുടലിലെ ക്യാൻസറിന്റെ യഥാർത്ഥ കാരണം അറിവായിട്ടില്ല എങ്കിലും ചില കാരണങ്ങൾ പ്രേരിത ഘടകങ്ങളായി പ്രവർത്തിക്കുകയാണ്. ജനിതകപരമായ ചില ഘടകങ്ങൾ ഈ ക്യാൻസറിന് കാരണമായേക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ചില കുടുംബങ്ങളിൽ വിവിധ തലമുറകളിലുള്ളവർക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ്. ഭക്ഷണ രീതിയുമായും ഈ ക്യാൻസറിന് വളരെയധികം ബന്ധമുണ്ട്. മാംസാഹാരവും കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ സാന്ദ്രതയിൽ വ്യത്യാസം വരുത്തുന്നു. കൂടാതെ ഉടലിന്റെ ഉള്ളിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയിൽ വ്യതിയാനം വരുത്തി ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. ഭക്ഷണത്തിൽ നാരിന്റെ അംശം കുറയുന്നത് വിസർജ്യ വസ്തുക്കൾ കുടലിൽ ദീർഘനേരം സമ്പർക്കത്തിലിരിക്കുവാനും ഇടയാക്കുന്നു. അതിനാൽ മലത്തിലടങ്ങിയിരിക്കുന്ന ക്യാൻസർ ജന്യ വസ്തുക്കൾക്ക് കുടലിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. വിറ്റാമിൻ എ, സി, ഇ എന്നിവയുടെ കുറവും കൂടാതെ സെലൂനിയം, കാൽസ്യം എന്നിവയുടെ കുറവും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുന്നതും കുടലിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് രോഗം എന്നിങ്ങനെയുള്ള കുടൽ രോഗങ്ങൾ കുടലിലെ കോശങ്ങൾക്ക് വ്യതിയാനം വരുത്തുവാൻ പര്യാപ്തമാണ്. കുടലിൽ ഉണ്ടാകുന്ന പോളിപ്പുകൾ അഥവാ മുളകൾ ദീർഘകാലങ്ങൾക്ക് ശേഷം ചിലരിലെങ്കിലും കുടലിലെ ക്യാൻസറായി മാറുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കുടലിലെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ പ്രധാനമായും മലവിസർജന പ്രക്രിയയിൽ ഉണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ്. മലത്തിലൂടെ രക്തം പോവുക, വയറുവേദന, വിശപ്പില്ലായ്മ, ഗ്യാസ് ട്രബിൾ, ദഹനക്കുറവ് എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. എന്നിരുന്നാലും മുഴയുടെ വലിപ്പം, സ്ഥാനം, രോഗിയുടെ പ്രത്യേകതകൾ എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം. ശരീരത്തിന്റെ വലതുഭാഗത്തുള്ള കുടലിന്റെ ഭാഗത്താണ് ക്യാൻസർ എങ്കിൽ മലത്തിന്റെ സ്വഭാവത്തിൽ വ്യതിയാനം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. വയറിൽ നിന്നും തുടങ്ങി പുറകുവശത്തേക്ക് അനുഭവപ്പെടുന്ന വേദനയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. കൂടാതെ രോഗിക്ക് വയറിന്റെ വലതുഭാഗത്ത് മുഴയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. കുടലിന്റെ ഇടതുഭാഗത്താണെങ്കിൽ മോഷന്റെ സ്വഭാവത്തിന് വ്യത്യാസം സംഭവിക്കുന്നു. വയറുവേദന, നാട പോലെയുള്ള മോഷൻ, മോഷനിൽ രക്തം, മലബന്ധം, മോഷൻ ശരിക്കും പോകാതിരിക്കുന്ന അവസ്ഥ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗനിർണയത്തിനായി ബേരിയം എനിമ പരിശോധന നടത്താവുന്നതാണ്. ഈ പരിശോധന വഴി രോഗത്തിന്റെ വ്യാപ്തി, സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തുവാൻ സാധിക്കുന്നു. എൻഡോസ്കോപ്പി പരിശോധനയാണ് മറ്റൊരു പ്രധാന രോഗനിർണയ മാർഗം. ഈ പരിശോധന വഴി മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ രോഗം ബാധിച്ച ഭാഗത്തുനിന്നും ബയോപ്സി പരിശോധന നടത്തുവാനും സാധിക്കും. മോഷനിലുള്ള രക്തത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന പരിശോധനയും രോഗനിർണയത്തിന്റെ ഭാഗമാണ്. രക്തപരിശോധനയിൽ രക്തത്തിൽ കാർസിനോ എബ്രിയോണിക് ആന്റിജന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നതായി കാണാം. അൾട്രാസൗണ്ട് പരിശോധനയും രോഗവ്യാപ്തി നിർണയിക്കുവാനായി സഹായിക്കുന്നു. കുടലിലെ ക്യാൻസർ സമീപഭാഗത്തെ അവയവങ്ങളിലേക്ക് നേരിട്ട് വ്യാപിക്കുന്നതിനാൽ പലപ്പോഴും കരളിനെ ഈ രോഗം ഗ്രസിക്കാം. 50% പേരിലും രോഗനിർണയ സമയത്ത് തന്നെ ലസികാഗ്രന്ഥികളിലേക്ക് രോഗം വ്യാപിച്ചിരിക്കും. രക്തത്തിലൂടെ ഈ ക്യാൻസറിന്റെ കോശങ്ങൾ തലച്ചോറ്, എല്ലുകൾ, അഡ്രിനൽ ഗ്രന്ഥികൾ എന്നിവിടങ്ങളിലേക്ക് പടരുവാനും സാധ്യതയേറെയാണ്. രോഗം നിർണയിച്ചാൽ ശസ്ത്രക്രിയയാണ് പ്രധാന ചികിത്സാ മാർഗം. ശസ്ത്രക്രിയയോടനുബന്ധിച്ച് രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ചില രോഗികളിലെങ്കിലും കൊളോസ്റ്റമി അഥവാ കുടലിന്റെ മുറിച്ച ഭാഗം വയറിന് വെളിയിൽ കൊണ്ടുവന്നുണ്ടാക്കുന്ന കൃത്രിമ മലദ്വാരം എന്നിവ ഉണ്ടായിരിക്കും. രോഗം ഏത് ഘട്ടത്തിലാണെന്നതിനനുസരിച്ച് മാത്രമാണ് ശസ്ത്രക്രിയ, റേഡിയേഷൻ, കീമോതെറാപ്പി എന്നീ ചികിത്സകൾ രോഗിക്ക് നൽകി വരുന്നത്. പ്രിയ ശ്രോതാക്കളെ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളെ കുറിച്ചാണ് ഇന്നത്തെ സഞ്ജീവനിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ സഞ്ജീവനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ആരോഗ്യപരമായ അറിവുകളുമായി ഇന്നത്തെ സഞ്ജീവനിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രശ്മി. കേട്ടറിയൂ പാട്ടിലാക്കു. ഇത് ഗ്ലോബൽ റേഡിയോ 91.2 FM ആലപ്പുഴയുടെ സ്വന്തം ശബ്ദം.
ആയുരാരോഗ്യ സൗഖ്യം ആഗ്രഹിക്കുന്നവർക്കായി ഗ്ലോബൽ റേഡിയോ 91.2 FM അവതരിപ്പിക്കുന്നു സഞ്ജീവനി. ആയുരാരോഗ്യ സൗഖ്യത്തിലേക്കൊരു വഴികാട്ടി.